حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح. الله أكبر الله أكبر لا إله إلا الله.
بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ഇസ്ലാം അഞ്ച് സ്തംഭങ്ങളുടെ മേലെയാണ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം അഞ്ച് കാര്യങ്ങളുടെ മേലെയാണ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. ഷഹാദത്തു അല്ലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒന്നാമത്തെ കാര്യം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദയാണ്. വ ഇഖാമത്തി സ്സലാ, നമസ്കാരം നിലനിർത്തലാണ്. വ ഇതാഇ സ്സകാ, സകാത്ത് നൽകലാണ്. വ സൗമി റമദാൻ, റമദാനിൽ നോമ്പ് നിട്ടിക്കലാണ്. വ ഹജ്ജിൽ ബൈത്തി ഇനിസ്തതഅത ഇലൈഹി സബീല, നിനക്ക് സാധിക്കുമെങ്കിൽ, നിനക്ക് കഴിയാവുന്ന അവസ്ഥയുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭവനം ഹജ്ജു ചെയ്യലാണ്. അഞ്ചാമത്തെ കാര്യമായി, ചില റിവായത്തുകളിൽ നാലാമത്തെ കാര്യമായി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ കാര്യമാണ് അള്ളാഹുവിന്റെ ഭവനം ഹജ്ജു ചെയ്യുക എന്നത്. അതിന്റെ സന്ദർഭമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇത്തവണ ഹജ്ജിന് പോകുന്നവർക്ക് ചില ഓർമ്മപ്പെടുത്തലുകളായിക്കൊണ്ടും ഇതുവരെ ഹജ്ജ് ചെയ്യാത്തവർക്ക് അതിനുള്ള പ്രേരണയായിക്കൊണ്ടും ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹജ്ജ് എന്ന പദത്തിന്റെ അർത്ഥം അൽ ഖസ്ദു, ലക്ഷ്യം വെക്കുക എന്നതാണ്. യഥാർത്ഥത്തിൽ ആ പദം അറബി ഭാഷയിൽ പിന്നീട് പിൽക്കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനമായ കഅബ, അത് ലക്ഷ്യം വെച്ചുള്ള യാത്രക്കും അതുമായി ബന്ധപ്പെട്ട ഇബാദത്തിനുമാണ് പിൽക്കാലഘട്ടത്തിൽ അത് കൂടുതൽ പ്രയോഗിക്കപ്പെട്ടത്. ഹജ്ജിനെ കുറിച്ച്
അതിന്റെ ഫളാഇലുകൾ അറിയിക്കുന്ന, അതിന്റെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന അനേകം ഹദീസുകളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് അഞ്ചോളം കാര്യങ്ങൾ, അഞ്ച് ഷുറൂത്തുകൾ, നിബന്ധനകൾ ആരിലൊത്തുവന്നുവോ അയാൾ ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതിലെ ഒന്നാമത്തെ കാര്യം അയാൾ മുസ്ലിമാവുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം അയാൾക്ക് ബുദ്ധി ഉണ്ടാവുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം അയാൾക്ക് ഹജ്ജിന് പോകാൻ സാധിക്കുക എന്നതാണ്. നാലാമത്തെ കാര്യം പ്രായപൂർത്തിയാവുക എന്നതാണ്. അഞ്ചാമത്തെ കാര്യം വഖമാലുൽ ഹുറിയ, അയാൾ അടിമയല്ലാതിരിക്കുക എന്നതാണ്. ഒരടിമ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാകുമെങ്കിലും അയാളുടെ മേൽ നിർബന്ധമായ ഹജ്ജ് ഒരിക്കലും പൂർത്തിയാവുകയില്ല. അടിമയായിരിക്കെ അയാൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ സ്വതന്ത്രനായി കഴിഞ്ഞാൽ വീണ്ടും ഹജ്ജ് ചെയ്യൽ അയാൾക്ക് നിർബന്ധമാണ്. ഇപ്പറഞ്ഞ നിബന്ധനകൾ ഒത്തുവന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആറാമത്തെ ഒരു കാര്യം കൂടി നിബന്ധനയായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് അവർക്ക് യാത്ര ചെയ്യാൻ ഒരു മഹറമായ ഒരു പുരുഷൻ ഒപ്പമുണ്ടാവുക എന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറാഅത്തിൻ, ഒരു പുരുഷനും ഒരു സ്ത്രീയോടൊപ്പം ഒറ്റയ്ക്കാവാൻ പാടില്ല. ولا تسافرن امرأة الا ومعها محرم, ഒരു സ്ത്രീയും യാത്ര ചെയ്യാൻ പാടില്ല അവരോടൊപ്പം ഒരു മഹ്റം ഇല്ലാതെ. എവിടെ സഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാത്ര എന്ന് നമ്മുടെ നാട്ടിൽ എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിനെയാണ്. വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതോ ഒരു അയൽവീട്ടിലേക്ക് സന്ദർശനം നടത്തുന്നതോ ആരും യാത്രയായി പറയാറില്ല. യാത്ര എന്ന നിലക്ക് നാട്ടിൽ പരിചയമുള്ള വാക്ക് എന്താണോ അതാണ് സഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാരിൽ പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും അതിൽ ശരിയായ അഭിപ്രായമായി നമുക്ക് മനസ്സിലാകുന്നത്. വല്ലാഹു അലം. ഫഖാമ റജുലുൻ ഔ ഫഖാല റജുലുൻ, അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉക്തുതിബ്തു ഫീ ഗസ്വതി കദാ വകദാ, അല്ലാഹുവിന്റെ റസൂലേ, ചില യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകളിൽ എന്റെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് യുദ്ധത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. എന്റെ ഭാര്യയാകട്ടെ അവർ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു. റസൂലുള്ള പറഞ്ഞു, ഇദ്ഹബ്, നീ പോവുക, നീ യാത്രയാവുക. നീ നിന്റെ ഭാര്യയോടൊപ്പം ഹജ്ജിന് പുറപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി കാണാം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് അവരിൽപ്പെട്ടവരാണ്, അങ്ങനെ പല പണ്ഡിതന്മാരും ഹജ്ജിന്റെ നിബന്ധനകളിൽ ഒന്നായി സ്ത്രീകൾക്ക് മെഹ്റം ഉണ്ടാവുക എന്നത് എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീ മെഹ്റമില്ലാതെ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹജ്ജ് ശരിയാണ്. എന്നാൽ ഇസ്തിഗ്ഫാറും തൗബയും നടത്തേണ്ട വലിയ ഒരു തിന്മയാണ് ആ സ്ത്രീ ആ ഹജ്ജിനോടൊപ്പം ചെയ്തിട്ടുള്ളത് എന്ന കാര്യം അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് പാപമോചനവും പൊറുക്കലും തേടേണ്ട വലിയ തിന്മയാണ് ആ ഹജ്ജ് ചെയ്തതിലൂടെ അവർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യം മെഹ്റമില്ലാതെ ഹജ്ജിന് പോകുന്ന സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഷുറൂത്തുകൾ, ഈ നിബന്ധനകൾ, പുരുഷന്മാരാണെങ്കിൽ അഞ്ചും സ്ത്രീകളാണെങ്കിൽ ആറും, ഇവ ആരിൽ പൂർത്തീകരിക്കപ്പെട്ടുവോ അവർ ഹജ്ജു ചെയ്യൽ, അതല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഹജ്ജിന് പുറപ്പെടൽ അവർക്ക് നിർബന്ധമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ധരിച്ച ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറഞ്ഞു, തഅജ്ജലു ഇലൽ ഹജ്ജ്, നിങ്ങൾ ഹജ്ജിന് ധൃതി കൂട്ടുക, അതിന് നിങ്ങൾ പെട്ടെന്ന് പുറപ്പെടുക. ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅറിദു ലഹു, തനിക്ക് അടുത്ത വർഷം അടുത്ത സന്ദർഭത്തിൽ അടുത്ത സാഹചര്യത്തിൽ താൻ എന്തൊക്കെ നേരിടേണ്ടി വരും, തനിക്ക് മരണം വരുമോ, തനിക്ക് രോഗമുണ്ടാകുമോ എന്ന് ഒരാൾക്കും അറിയുകയില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് സാധിക്കുമെങ്കിൽ ഹജ്ജിന് വേണ്ടി പുറപ്പെടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ലിയമത് യഹൂദിയൻ ഔ നസ്രാനിയ, ഒരുവൻ അവൻ യഹൂദനോ നസ്രാനിയോ ആയി മരിക്കട്ടെ. അത് അദ്ദേഹം മൂന്ന് തവണ പറഞ്ഞു. റജുലുൻ മാത വലം യഹുജ്ജ, ഒരു മനുഷ്യൻ അയാൾ മരിക്കുന്നു, വലം യഹുജ്ജ്, അയാൾ ഹജ്ജ് ചെയ്തിട്ടില്ല. വജദ ലിദാലിക സഅതൻ, അയാൾ എല്ലാ വിശാലതയും ഹജ്ജിന് അയാൾക്ക് അനുഭവിച്ചു, അയാൾക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. വഖലിയത് സബീലഹു, അയാളുടെ വഴിയാകട്ടെ അയാൾക്ക് തുറന്നു കിട്ടിയിരിക്കുന്നു. എന്നിട്ടും ഹജ്ജ് ചെയ്യാത്തവർ, ലിയമുത് യഹൂദിയൻ ഔ നസ്രാനിയ, അവൻ യഹൂദനോ നസ്രാനിയോ ആയി മരിക്കട്ടെ. അവനൊരിക്കലും മുസ്ലിങ്ങളിൽ പെട്ടവനല്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ സാധിക്കും. ഹജ്ജിന്റെ വിഷയത്തിൽ അനേകം ഫളായിലുകൾ, അനേകം ശ്രേഷ്ഠതകൾ വന്നതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ ഹാദൽ ബൈത ഫലം യർഫുസ് വലം യഫ്സൂഖ് റജഅ കമാ വലദതുഹു ഉമ്മുഹ്. ആരെങ്കിലും ഈ ബൈത്തിൽ അള്ളാഹുവിന്റെ ഈ ഭവനത്തെ സന്ദർശിക്കുകയും ഫലം യർഫുസ് റഫസ് എന്ന പദത്തിന്റെ ഉദ്ദേശമായി പണ്ഡിതന്മാർ പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശം ലൈംഗിക ബന്ധമാണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞത് സ്ത്രീകളുമായുള്ള എന്ത് കാര്യങ്ങളുമാണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു മ്ലേച്ഛവൃത്തികളൊക്കെ ആ പദത്തിന്റെ ഉള്ളിൽ ഉൾപ്പെടും. അങ്ങനെ മോശമായ എന്തെങ്കിലും കാര്യങ്ങൾ അയാൾ ചെയ്യാതിരിക്കുകയും വലം യഫ്സുഖ് തിന്മകളായി അയാൾ യാതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവന്റെ മാതാവ് അവനെ പ്രസവിച്ചപ്പോൾ അവൻ ഏതൊരു രൂപത്തിലായിരുന്നോ അതുപോലെയാണ് അവൻ തിരിച്ചു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ഫിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ്, ശുദ്ധ ഇസ്ലാമിലാണ്. ഫഅബവാഹു യുഹവ്വിദാനി ഔ യുമജ്ജിസാനി ഔ യുനസ്സറാനി. അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദനോ ക്രൈസ്തവനോ മജൂസിയോ ആക്കുന്നത്. അപ്പോഴോ ഏതൊരു കുഞ്ഞും പ്രസവിക്കുന്നത് പരിപൂർണനായ മുസ്ലിം ആയിക്കൊണ്ടാണ്. ആ ഇസ്ലാമിന്റെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള കർമ്മമാണ് ഹജ്ജ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഒരിക്കൽ റസൂലുള്ളയോട് സഹാബികൾ ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ദൽ, പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് റസൂലെ? റസൂലുള്ള പറഞ്ഞു, ഈമാനുൻ ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കലാണ്. ثم ماذا, പിന്നീട് എന്താണ് റസൂലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്, യുദ്ധമാണ്. മറ്റൊരു ശേഷം അവർ ചോദിച്ചു, ثم ماذا, പിന്നീട് എന്താണ് റസൂലെ? റസൂലുള്ള പറഞ്ഞു, ഹജ്ജുൻ മബ്റൂർ, പരിപൂർണമായി സ്വീകരിക്കപ്പെട്ട മബ്റൂറായ ഹജ്ജാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല മറ്റൊരു ഹദീസ് റസൂലുള്ള പറഞ്ഞു, വൽഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലാൽ ജന്ന, പരിപൂർണമായ പുണ്യമുള്ള ഹജ്ജിന് ലൈസ ലഹു ജസാഉൻ ഇല്ലാൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും അതിന് പകരമായില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ച ഹദീസ് റസൂലുള്ള പറഞ്ഞു, താബിഉ ബൈന അൽഹജ്ജ് വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിക്കുക. فإنهما ينفيان الفقر والذنوب كما ينفي الكير خبث الحديد والذهب والفضة. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇരുമ്പിന്റെയും ഉള്ളിലുള്ള കലർപ്പുകൾ എപ്രകാരം ഉലയിലെ തീ കെടുത്തി കളയുമോ, എപ്രകാരം ഉലയിലെ തീ വൃത്തിയാക്കുമോ, അപ്രകാരം ഹജ്ജും ഉംറയും നിങ്ങളിലെ തിന്മകളും നിങ്ങളിലെ ഫഖറും നിങ്ങളിലെ ദാരിദ്ര്യവും നീക്കിക്കളയുമെന്ന് റസൂലുള്ള പറഞ്ഞു. വലൈസലിൽ ഹജ്ജത്തിൽ മബ്റൂറത്തിൽ സവാബുൻ ഇല്ലാൽ ജന്ന, മബ്റൂറായ പുണ്യകരമായ സ്വീകരിക്കപ്പെടുന്ന ഒരു ഹജ്ജിന് പ്രതിഫലമായി സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് റസൂലുള്ള പറയുന്നു. മാത്രമല്ല എന്താണ് ഹജ്ജുൽ മബ്റൂർ എന്ന് പറഞ്ഞാൽ പല ആളുകളും പലപ്പോഴും പ്രയോഗിക്കാറുള്ള പദമാണിത്. ഇമാം അൽഹാഫിദ് ഇബ്നു ഹജർ അതുപോലെ നവവി പല പണ്ഡിതന്മാർ വിശദീകരിച്ചതിന്റെ ചുരുക്കമായി പണ്ഡിതന്മാർ പറഞ്ഞു, വൽ ഹജ്ജുൽ മബ്റൂർ ഹുവല്ലദി ലാ റിയാ ഫീ. ഹജ്ജുൽ മബ്റൂർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം വാഗ്ദാനം ചെയ്ത ഹജ്ജ് എന്ന് പറഞ്ഞാൽ ലാ റിയാ ഫീഹി, റിയാ ഇല്ലാത്ത പ്രവർത്തനമായിരിക്കണം, ആളുകളെ കാണിക്കാനായിരിക്കരുത്. ഹജ്ജ് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് ആളുകൾ അറിയുന്നതിന് വേണ്ടിയാകരുത്, അതല്ലെങ്കിൽ ഞാനൊരു ഹജ്ജാണ് എന്ന് ആളുകൾ അറിയാൻ വേണ്ടിയാകരുത്. വലാ സുമഅത്തുണ്ടാകാൻ പാടില്ല. പണ്ഡിതന്മാർ റിയാഇനെയും സുമഅത്തിനെയും വേർതിരിച്ചത്, റിയാ എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ ആളുകൾ കാണണമെന്ന ചിന്തയാണ്. സുമഅത്ത് എന്ന് പറഞ്ഞാൽ ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ ഹജ്ജ് ചെയ്ത വ്യക്തിയാണ് എന്ന് ആളുകൾ അറിയണമെന്ന ആഗ്രഹമാണ്. അപ്പൊ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലും റിയാ പാടില്ല, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സുമഅത്ത് പാടില്ല. പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഇത് വേറെ ആളുകൾ കാണണമെന്ന് ചിന്തയുണ്ടാകാൻ പാടില്ല. പ്രവർത്തിച്ചു കഴിഞ്ഞാലാകട്ടെ ഇത് ഞാനൊരു വലിയ ഹജ്ജ് ചെയ്ത വ്യക്തിയാണ് എന്ന് ജനങ്ങൾ അറിയണമെന്ന് ചിന്തയുണ്ടാകാൻ പാടില്ല. ഓലം യുഖാലിത്തുഹു ഇത്മുൻ, അതോടൊപ്പം ആ ഹജ്ജിൽ ഒരു തിന്മയും കടന്നു വരാൻ പാടില്ല. ഓലയ അഖിബുഹു മഅസിയ, ആ ഹജ്ജിനു ശേഷം തിന്മകൾ അവൻ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ തിന്മകളിലേക്ക് അവൻ വരാൻ പാടില്ല. വഹുവൽ ഹജ്ജുല്ലദീ ഉഫിയത് അഹ്കാമുഹു, ഹജ്ജിന്റെ എല്ലാ വിധിവിലക്കുകളും പരിപൂർണമായി പൂർത്തീകരിച്ചതായിരിക്കണം അത്.
ووقع موقعا لما طلب لما طلب من المكلف على الوجه الاكمل
ഏറ്റവും പരിപൂർണമായ രൂപത്തിലുള്ള ഹജ്ജ് ആയിരിക്കണം. റസൂലുള്ള എങ്ങനെ ചെയ്തു അങ്ങനെ.
ഖുദു അന്നി മനാസികക്കും,
റസൂലുള്ള ഹജ്ജ് ചെയ്യുമ്പോൾ പറയാറുണ്ടായിരുന്നു,
ഖുദു അന്നി മനാസികക്കും,
എന്നിൽ നിന്ന് നിങ്ങൾ ഹജ്ജിന്റെ മൻസക്കുകൾ, ഹജ്ജിന്റെ രൂപങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. റസൂലുള്ള എങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്യുക. അതിൽ അധികരിപ്പിക്കേണ്ട കാര്യമില്ല, അതിൽ കുറയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരാൾ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ
വമിൻ അലാമാതിൽ ഖബൂലി അൻ യർജിഅ ഖൈറൻ മിമ്മാ കാൻ,
ഹജ്ജിന് പോകുന്നവരെ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു എന്നതിന്റെ അടയാളമാണ്, ഒരു ഹജ്ജ് നല്ല ഹജ്ജാണ് എന്നതിന്റെ അടയാളമാണ്. അയാൾ പോയതിനേക്കാൾ നന്മകൾ വർദ്ധിച്ചവനായി, ഇബാദത്തുകൾ വർദ്ധിച്ചവനായി, അമലുകൾ വർദ്ധിച്ചവനായി, ഈമാൻ വർദ്ധിച്ചവനായി അയാൾ തിരിച്ചു വരിക എന്നത് ഹജ്ജിന്റെ നന്മയുടെ അടയാളമാണ്. ഹജ്ജ് മബ്റൂറാണ് എന്നതിന്റെ അടയാളം അയാളുടെ നന്മ വർദ്ധിക്കലാണ്.
വലാ യുആവിദുൽ മആസി,
തിന്മകളിലേക്ക് അയാൾ തിരിച്ചു പോകാതിരിക്കുക എന്നത് ഹജ്ജ് നന്മയിലായിരുന്നു എന്നതിന്റെ അടയാളമാണ്. ചില ആളുകൾ ഹജ്ജിന് പോകുന്നു, അനേകം തവണ ഹജ്ജുകൾ ആവർത്തിക്കുന്നു, പക്ഷേ അവരുടെ കഴിഞ്ഞ വർഷങ്ങൾ ഏതുപോലെയാണോ അതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമോ ആണ് അവരുടെ അടുത്ത വർഷങ്ങൾ. എന്തൊന്നാണ് അവർക്ക് ഹജ്ജ് നേടി കൊടുത്തത്? എങ്ങനെയാണ് അവർ ഹജ്ജിനെ കണ്ടത്? ഇസ്ലാമിലെ വലിയൊരു ഇബാദത്തിന് അവർ എങ്ങനെയാണ് സമീപിച്ചിട്ടുള്ളത്? ഫല്ലാഹുൽ മുസ്തആൻ. അതുകൊണ്ട് സഹോദരങ്ങൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരിമാരെ, അവർക്ക് സന്തോഷ വാർത്തയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനിരിക്കെ റസൂലുള്ളയോട് ചോദിച്ചു, അലാ നഖ്റുജു ഫനുജാഹിദു മഅക, അല്ലാഹുവിന്റെ റസൂലെ അങ്ങയോടൊപ്പം ജിഹാദിനു വേണ്ടി ഞങ്ങളും പുറപ്പെടട്ടെ. ഫഇന്നി ലാ അറ അമലൻ ഫിൽ ഖുർആനി അഫ്ളല മിനൽ ജിഹാദ്, ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമായ, കുഫാറുകളുടെ അവർക്കെതിരെയുള്ള യുദ്ധത്തിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ഇബാദത്തും ഞാൻ അള്ളാഹുവിന്റെ റസൂലെ ഖുർആനിൽ കാണുന്നില്ല. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ലാ, നിങ്ങൾ ജിഹാദിന് പുറപ്പെടേണ്ടതില്ല, അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടതല്ല.
വലകുന്ന അഹ്സനുൽ ജിഹാദി വഅജ്മലു,
നിങ്ങൾക്ക് ഏറ്റവും നല്ല ജിഹാദ്, ഏറ്റവും ഭംഗിയുള്ള ജിഹാദ് നിങ്ങൾക്കുണ്ട്.
ഹജ്ജുൽ ബൈത്തി ഹജ്ജുൽ മബ്റൂർ,
അല്ലാഹുവിന്റെ ബൈത്ത്, അല്ലാഹുവിന്റെ ഭവനം, അത് സന്ദർശിക്കലും പുണ്യമുള്ള ഹജ്ജ് ചെയ്യലുമാണ്. നമ്മൾ നേരത്തെ വിശേഷിപ്പിച്ചതുപോലുള്ള ഹജ്ജുൽ മബ്റൂർ, അത് ചെയ്യലാണ് നിങ്ങൾക്കുള്ള ജിഹാദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
വഫ്ദുല്ലാഹി തലാസ,
അല്ലാഹുവിന്റെ യാത്രാ സംഘങ്ങൾ മൂന്ന് പേരാണ്,
الغازي والحاج والمعتمر,
യുദ്ധത്തിന് പുറപ്പെടുന്ന വ്യക്തിയും ജിഹാദിന് വേണ്ടി പുറപ്പെടുന്ന വ്യക്തിയും.
والحاج والمعتمر,
ഹജ്ജിനും ഉംറക്കും വേണ്ടി പുറപ്പെടുന്നവരുമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ ഉദ്ധരിച്ച ഹദീസിൽ കാണാം,
ജിഹാദുൽ കബീർ والصغير والضعيف والمراه الحج والعمره,
വലിയ വ്യക്തികളുടെയും പ്രായമുള്ളവരുടെയും ചെറിയവരുടെയും ദുർബലതകളുള്ളവരുടെയും സ്ത്രീകളുടെയും ജിഹാദ്,
الحج المبرور او الحج والعمره,
ഹജ്ജ് ഉംറയുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹ്ല ഇബ്നു സഅദ് സഅദി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, റസൂലുള്ള പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ
يلبي الا لبى من عن من من عن يمينه او عن شماله من حجر او شجر او مدر,
ഏതൊരു മുസ്ലിമും അല്ലാഹുവിന്റെ ഭവനത്തിന് തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ
ലബ്ബൈക اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك
എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവന്റെ ഇടത്തും വലതും നിന്ന് ഏതൊരു കല്ലാകട്ടെ, മരമാകട്ടെ, മണ്ണാകട്ടെ, അവന്റെ തൽബിയെ തേറ്റുപറയാതിരിക്കുകയില്ല എന്ന് റസൂലുള്ള പറയുന്നു. ഭൂമി അവന്റെ ഇവിടെ നിന്നും അവിടെ നിന്നും അവന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭൂമി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വടികളുള്ളവരെ, സമ്പത്തുള്ളവരെ, ആരോഗ്യമുള്ളവരെ, ഹജ്ജിനു വേണ്ടിയുള്ള വടികൾ അടുത്ത വർഷത്തേക്കെങ്കിലും നിങ്ങൾ കരുതി വെക്കുക. നിങ്ങളുടെ മരണത്തിന്റെ അവസാന ബെല്ലും മുടങ്ങുന്നത് വരേക്ക് നിങ്ങൾ അതിനെ നീട്ടിവെക്കാതിരിക്കുക എന്ന് ഈ സന്ദർഭത്തിൽ നാം വസീയത്ത് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിക അല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ മിൻ യൗമി അറഫ. അറഫയുടെ ദിവസത്തേക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവും തന്നെ ഇല്ല എന്ന് റസൂലുള്ള പറഞ്ഞു. വഇന്നഹു ലയദ്നു, ഈ ഹദീസിന്റെ ഗൗരവം എത്ര മാത്രമാണ്! വഇന്നഹു ലയദ്നു, അല്ലാഹു അന്ന് അടുത്തേക്ക് വരും, അറഫയിലുള്ളവരുടെ അടുത്തേക്ക് അല്ലാഹു വരും. ഹുമ്മ യുബാഹി ബിഹിമുൽ മലായിക, എന്നിട്ട് അവരെ കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളുടെ മുന്നിൽ അവൻ അഭിമാനം പ്രകടിപ്പിക്കും. അറഫയിലുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ പ്രാർത്ഥന വിശേഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളുടെ മുന്നിൽ അഭിമാനം പ്രകടിപ്പിക്കും. ഫയഖൂലു മാ അറാദ ഹൗല, എന്നിട്ട് അല്ലാഹു പറയും അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരെന്താണ് ചോദിക്കുന്നത്, ഞാനത് അവർക്ക് കൊടുക്കാനുണ്ട് എന്ന ഉദ്ദേശത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മറുപടി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് ഹജ്ജിന് പോകുന്നവരെ, സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ അറഫയിൽ നിങ്ങൾ വർദ്ധിപ്പിക്കും. അല്ലാഹുൽ മുസ്തആൻ. ഹജ്ജിന് പോയ പലരും അറിയിച്ചത് പ്രകാരം അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഹജ്ജിന് എത്തിച്ചു തരുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഹജ്ജിന് പോയ പലരും അറിയിച്ചത് പ്രകാരം അറഫയിൽ ചില ആളുകൾ കാണാം ഫോട്ടോ എടുക്കുകയാണ്. എന്തിനാണ് അവന്റെ ചിത്രം ആളുകൾക്ക് മുന്നിൽ കാണിക്കാനാണ്? ഞാൻ അറഫയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ചിത്രമാണ്. ക്യാമറ എടുക്കുന്ന ആളുകളുടെ മുന്നിൽ അവനെ തേടിപ്പിടിച്ച് ആളുകൾ അവിടെ എത്തി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, യാ അല്ലാഹ് എന്തൊരവസ്ഥയാണിത്. സുബ്ഹാനല്ലാഹ്, തൽബിയത്ത് ആവർത്തിച്ച് ആയിരം തവണ ചൊല്ലിയിട്ടും നിന്റെ മനസ്സിലേക്ക് ഇഖ്ലാസ് കയറിയിട്ടില്ലെങ്കിൽ സഹോദര, ഇനി എന്തിനാണ് നീ കാത്തു നിൽക്കുന്നത്? അതുകൊണ്ട് ഹജ്ജിന്റെ സന്ദർഭത്തിൽ റിയാ കടന്നു വരാതിരിക്കാൻ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക. റസൂലുള്ള പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫയുടെ ദിവസത്തിലുള്ള പ്രാർത്ഥനയാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹുജ്ജാജ് വൽ ഉമ്മാർ, ഹജ്ജിന് പോകുന്നവരും ഉംറക്ക് പോകുന്നവരും, വഫ്ദുല്ലാഹ് അവരല്ലാഹുവിന്റെ യാത്രാ സംഘമാണ്. ഇൻദഉഹു അജാബഹും, അവരല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. വഇനിസ്തഗ്ഫറൂഹു ഗഫറ ലഹും, അല്ലാഹുവിനോട് അവർ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവരുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് പുറത്തു കൊടുക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹജ്ജിന് പോകുന്നവരാകട്ടെ, ഹജ്ജിന് പോകാൻ സാധിക്കാത്തവരാകട്ടെ, ഇൻഷാ അല്ലാഹ് ഇനിയുള്ള വർഷങ്ങളിൽ സാധിക്കുന്നവരാകട്ടെ, അവരോട് പറയാനുള്ളത് ഹജ്ജിന്റെ സന്ദർഭത്തിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. പ്രാർത്ഥന സ്വീകരിക്കാൻ ഏറ്റവും നല്ല വഴിയാണത്. മാത്രമല്ല ഏറ്റവും ജാമിയായ, ഏറ്റവും അർത്ഥസമ്പുഷ്ടമായ വാക്കുകൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉപയോഗിക്കാനുള്ളത് പഠിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ചോദിക്കേണ്ട ഏറ്റവും ഗൗരവമുള്ള കാര്യങ്ങൾ എന്താണ്, നിങ്ങളത് പ്രത്യേകം ഓർമ്മയിൽ വെച്ച് നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടതുണ്ട്. കാരണം ഇത് ഏറ്റവും വലിയ അവസരമാണ്. വർഷത്തിലൊരിക്കൽ, ചിലപ്പോൾ ജീവിതത്തിലൊരിക്കൽ മാത്രം ഒരു മനുഷ്യന് ലഭിക്കുന്ന വലിയ സൗഭാഗ്യമാണ് ഹജ്ജിന്റെ സന്ദർഭം എന്ന കാര്യം അവർ ഓർക്കട്ടെ. അതുകൊണ്ട് പ്രാർത്ഥനകളിൽ അവൻ സ്വർഗം ചോദിക്കട്ടെ, നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കട്ടെ, ഇസ്തിഗ്ഫാർ നടത്തട്ടെ, അവന്റെ കഴിഞ്ഞുപോയ തിന്മകളിൽ നിന്നുള്ള പാപമോചനം അവൻ ആവശ്യപ്പെടട്ടെ. അതുപോലുള്ള കാര്യങ്ങൾ അവൻ അവന്റെ ആവശ്യങ്ങളായി ചോദിക്കട്ടെ. അവന്റെ ദുനിയാവിയായ കാര്യങ്ങൾ അവന് ചോദിക്കാം, പക്ഷേ അവന്റെ പരലോകം അവൻ മുന്നിൽ വെക്കട്ടെ. പ്രാർത്ഥിക്കേണ്ടതിന്റെ മര്യാദകൾ എന്താണ് എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ അവൻ പഠിക്കട്ടെ. കാരണം അറഫയിലുള്ള പ്രാർത്ഥന എന്നത് കേവലം അറഫയിൽ നിന്നുകൊണ്ട് ചോദിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് പ്രാർത്ഥനയുടെ മര്യാദകൾ അവിടെയായാലും അവൻ പാലിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കേണ്ട രൂപങ്ങളുണ്ട്, ആ രൂപങ്ങളും മര്യാദകളും പഠിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. വബില്ലാഹി തൗഫീഖ്. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد ഹജ്ജ് എന്ന പ്രവർത്തനത്തിൻ്റെ ശ്രേഷ്ഠതകൾ ചില കാര്യങ്ങൾ നമ്മളതിൽ മനസ്സിലാക്കി. ഹജ്ജിന് മറ്റേതു പ്രവർത്തനങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള ചില മഖ്സദുകൾ, ചില ലക്ഷ്യങ്ങൾ ഹജ്ജിൻ്റെ പിന്നിലുണ്ട്. ഹജ്ജ് എന്നാൽ കേവലം ചില ആംഗ്യങ്ങളോ ചില പ്രവൃത്തികളോ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാത്ത കേവലമായ ചില കാട്ടിക്കൂട്ടലുകളോ അല്ല, മറിച്ച് അതൊരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ചെലുത്തേണ്ട ചില സ്വാധീനങ്ങളുണ്ട്. ആ സ്വാധീനങ്ങളെക്കുറിച്ച് ഹജ്ജ് ചെയ്യുന്നവരായാലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായാലും ചെയ്തു കഴിഞ്ഞവരായാലും അവർ ചിന്തിക്കേണ്ടതുണ്ട്. ഹജ്ജിൻ്റെ മഖ്സദുകളിൽ, അതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത്, അവൻ്റെ തൗഹീദിൻ്റെ പൂർത്തീകരണം, തഹ്ഖീഖുത് തൗഹീദ്, അവൻ്റെ തൗഹീദിൻ്റെ പൂർത്തീകരണം, സാക്ഷികാൽക്കരണം, അത് ഹജ്ജിലൂടെ ഉണ്ടാകുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മീഖാത്തുകളിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം കെട്ടുന്ന സന്ദർഭത്തിൽ, ഹജ്ജിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഹജ്ജതൻ ലാ റിയാഅ ഫീഹാ വലാ സുംഅതൻ, അല്ലാഹുമ്മ ഹജ്ജതൻ, അല്ലാഹു എന്നതിനേക്കുള്ള ഹജ്ജാണിത്, ലാ റിയാഅ ഫീഹാ വലാ സുംഅ, അതിൽ റിയാഓ സുംഅതോ ഇല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. മാത്രമല്ല ഹജ്ജിനെ കുറിച്ച് ഹജ്ജിൽ തൽബിയത്ത് ചൊല്ലിയതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് സഹാബികൾ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൽബിയത്തിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഫഅഹല്ല ബിത്തൗഹീദ്. റസൂലുള്ള തൽബിയത്ത് തുടങ്ങിയത് എങ്ങനെയാണ്? ഫഅഹല്ല ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് നബി എന്ത് ചെയ്തു? തൽബിയത്ത് ആരംഭിച്ചു. ആ തൽബിയത്തിൽ തന്നെ തൗഹീദിന്റെ പ്രഖ്യാപനം വീണ്ടും വീണ്ടും ഉണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹു നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞങ്ങൾ ഇത് വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹു നിനക്കൊരു പങ്കുകാരനുമില്ല, ഈ വിളിക്കുത്തരം നൽകിയതിൽ നിനക്കൊരു പങ്കുകാരനുമില്ല, ഇത് നിന്റെ മാത്രം വിളിക്കുള്ള ഉത്തരമാണ്. ان الحمد والنعمه لك والملك اللهவே الحمد سرو ஸ்துதிகளும் والنعمه எல்லா அனுகிரகங்களும் والملك எல்லா அதிகாரமும் அல்லாஹ்வே നിനக்காகுது லா ஷரீக லக் அதிலும் നിനக்கு பங்குகார இல்ல ரெண்டு தவணையான ஷிர்க்கினே ஒரு முஸ்லிம் ഹജ്ജിന്റെ സന്ദർഭത്തിൽ നിഷേധിക്കുന്നത്. ഓരോ തൽബിയത്തിലും രണ്ട് തവണയാണ് അവൻ ഷിർക്കിനെ നിഷേധിക്കുകയും തൗഹീദിനെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നത്. മുശ്രിക്കുകളുടെ തൽബിയത്ത് എന്തായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു തന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, മുശ്രിക്കുകൾ പറയാറുണ്ടായിരുന്നു, ലബ്ബൈക ലാ ശരീക ലക എന്നവർ പറയും. അപ്പോൾ റസൂലുള്ള പറയും, വൈലക്കും ഖദ് ഖദ്, നിങ്ങൾക്ക് നാശം, നിങ്ങൾ അവിടെ അവസാനിപ്പിക്കുക, അവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ അവർ ബാക്കി പറയും, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, ഒരു പങ്കുകാരൻ ഒഴികെ, തംലികുഹു വമാ മലക, ആ പങ്കുകാരനെയും അവരുടമപ്പെടുത്തിയിട്ടുള്ളതിനെയും നീയാണ് ഉടമപ്പെടുത്തിയിട്ടുള്ളത്, പക്ഷേ നിനക്കൊരു പങ്കുകാരനുണ്ട്. നോക്കൂ, നിങ്ങൾ മുശ്രിക്കുകളുടെ ശിർക്കിനുള്ള മറുപടിയാണ് ഓരോ മുസ്ലിമിന്റെയും തൽബിയത്ത്. എന്നാൽ അല്ലാഹുൽ മുസ്തആനു അലൈഹി തുക്ലാൻ, ആയിരക്കണക്കിന് തവണ തൽബിയത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ചിലയാളുകൾ അവരായിരക്കണക്കിന് തന്നെ അത് ആവർത്തിക്കുന്നു. ആ തൽബിയത്തുകളുടെ ചൂടുമാറുന്നതിന് മുന്നേ കഅബയുടെ മുന്നിൽ നിന്നുകൊണ്ട് മസ്ജിദുൻ നബവിയിൽ ഇരുന്നുകൊണ്ട് റസൂലുള്ളാഹി അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ഔലിയാക്കന്മാരോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. സഹോദര, എന്തൊരു ഹജ്ജാണ് നീ ചെയ്തിട്ടുള്ളത്, എന്തൊരു തൽബിയത്താണ് നീ പ്രഖ്യാപിച്ചിട്ടുള്ളത്, നിന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാത്ത തൽബിയത്ത് കൊണ്ട് നിനക്കെന്ത് പ്രതിഫലമാണ് ലഭിക്കാനുള്ളത്. അതുകൊണ്ട് സഹോദര, തൗഹീദിന്റെ കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. തൗഹീദ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്, അവന് മാത്രമാണ് പരിപൂർണമായ അധികാരമുള്ളത് എന്ന് ഒരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി ഭാഗമാണ് ആ അധികാരം പരിപൂർണമായി ഉടമപ്പെടുത്തിയവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത്. ഫാത്തിഹയിൽ നമ്മൾ എങ്ങനെയാണ് പറയാറുള്ളത്? മാലിക് യൗമിദ്ദീൻ, യൗമിദ്ദീനിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ. അത് പറഞ്ഞ ഉടനെ നമ്മൾ പറയുന്നത് എന്താണ്? ഇയ്യാക നഅബുദ് വഇയ്യാക നസ്തഈൻ. ഒക്കെ നിങ്ങൾ അള്ളാഹുവിന് മാത്രമാണ് അധികാരമെന്ന് പ്രഖ്യാപിച്ചാൽ അതിന്റെ ബാക്കി പത്രമാണ് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത്. അതുകൊണ്ടാണ് തൽബിയത്തിൽ ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അത് കാരണമായിരിക്കാമെന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനുള്ള തഖ്വ, അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നതും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതും തൗഹീദിന്റെ ഏറ്റവും, ഹജ്ജിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. വിശുദ്ധ ഖുർആനിൽ വളരെ കുറച്ച് ആയത്തുകൾ മാത്രമാണ് ഹജ്ജിനെ സംബന്ധിച്ചുകൊണ്ട് വന്നിട്ടുള്ളൂ. ആ ആയത്തുകളിൽ, ആ കുറഞ്ഞ ആയത്തുകളിൽ തന്നെ വളരെയധികം തവണ തഖ്വയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ ആയത്തുകൾ ഞാൻ ഇവിടെ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ ഹജ്ജിനെ കുറിച്ച് പ്രതിപാദിച്ച് തുടങ്ങിയ ആയത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞു, വത്തഖുല്ലാഹു വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയുള്ളവരാകണം. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു ശക്തമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് നിങ്ങൾ അറിയണം. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വതസവ്വദു, നിങ്ങൾ യാത്രക്കുള്ള വിഭവങ്ങൾ ഒരുക്കണം. ഫഇന്ന ഖൈറ സാദി തഖ്വ, എന്നാൽ ഹജ്ജിന് നിങ്ങൾ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ഒരുക്കങ്ങളിൽ ഏറ്റവും നല്ല ഒരുക്കം, ഏറ്റവും നല്ല വിഭവം, ഏറ്റവും നല്ല യാത്രാ വിഭവം അത് തഖ്വയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. വതഖൂനിയ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക, എനിക്ക് തഖ്വയുള്ളവരാകുക എന്ന് അല്ലാഹു ആയത്തിൽ പറഞ്ഞു. മറ്റൊരായത്തിൽ, ഹജ്ജിന്റെ ആയത്തിൽ അത് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വതഖുല്ലാഹ വഅലമു അന്നകും ഇലൈഹി തുഹ്ഷറൂൻ, നിങ്ങൾ അല്ലാഹുവിന് തഖ്വയുള്ളവരാകുക, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അറിയുക. സൂറത്തുൽ ഹജ്ജിൽ ഹജ്ജിനെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ذلك ومن يعظم شعائر الله فانها من تقوى القلوب. ذلك ومن يعظم شعائر الله, അല്ലാഹുവിന്റെ അടയാളങ്ങൾ ആദരിക്കുക എന്നതിൽ പെട്ടതാണത്. ബലിമൃഗങ്ങൾ എന്നാണ് അതിന്റെ ഉദ്ദേശമെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ബലിമൃഗങ്ങൾ, ഹജ്ജിന്റെ സന്ദർഭത്തിൽ അറക്കുന്ന ബലിമൃഗങ്ങൾ, അവയെ ആദരിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള തഖ്വയിൽ പെട്ടതാണ് എന്ന് അല്ലാഹു പറഞ്ഞു. فانها من تقوى القلوب, അത് ഹൃദയത്തിലുള്ള തഖ്വയുടെ ഭാഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ഹജ്ജിനെ കുറിച്ച് തന്നെ പ്രതിപാദിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിലേക്ക് നിങ്ങൾ അറക്കുന്ന മാംസങ്ങളുടെ മാംസമോ, നിങ്ങൾ അറക്കുന്ന മൃഗങ്ങളുടെ മാംസമോ, അതല്ലെങ്കിൽ അവയുടെ രക്തമോ അല്ലാഹുവിലേക്ക് എത്തുന്നില്ല. നിങ്ങളുടെ മനസ്സിലുള്ള തഖ്വയാണ് അല്ലാഹുവിലേക്ക് എത്തുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദര, തഖ്വയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അല്ലാഹു അക്ബർ.